ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഞായറാഴ്ച ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രവും സ്തുതികളും അർപ്പിക്കാം. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിച്ച് എല്ലാവരെയും സന്തോഷത്തോടെ ഈ ആരാധനയുടെ ദിവ്യമായ അനുഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻ്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് കമൻസിങ് ഫ്രം 41-52. ഐ ഹാവ് ഓൾറെഡി റെഡ് ദിസ് പോർഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവർ വർഷിപ്പ് സർവീസ് ആസ് ഗോസ്പൽ. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ അതേ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വേദഭാഗമാകുന്നുവല്ലോ. വിശുദ്ധ വേദപുസ്തകമുള്ളവർ ആ ഭാഗം തുറന്നു വയ്ക്കുകയും ബൈബിളിൻ്റെ ഏതെങ്കിലും തരത്തിൽ നോക്കാനായിട്ട് ഇടയാവുന്നവർ ആ ഭാഗം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ വചനം ആഴത്തിൽ ഗ്രഹിക്കുന്നതിനും നിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. തെറ്റിപ്പോയ ജീവിത സാഹചര്യങ്ങളെയൊക്കെ തിരിച്ചറിയുവാനും നിൻ്റെ സന്നിധിയിൽ നിൻ്റെ മക്കളായി സമർപ്പണത്തോടെ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ധ്യാനം അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബം എന്നുള്ളത്. ഈ വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകളും അതുപോലെ ആ കുടുംബത്തിൽ വ്യക്തികൾ അനുവർത്തിക്കേണ്ട ചില നല്ല ശീലങ്ങളും ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് സഭയായി ദൈവിക ജ്ഞാനത്തിൽ വളരുക, ഗ്രോ ഇൻ ദ ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്ന ഒരു പ്രത്യേക തീമിനനുസരിച്ച് ഇന്ന് ദൈവവചന ധ്യാനം ക്രമീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ അവനെ ദൈവിക ജ്ഞാനത്തിൽ വളർത്തുന്നതിന് മുഖ്യ ഘടകമായ കുടുംബവും അതുപോലെ ആ വ്യക്തിയുടെ ഒരു റെസ്പോൺസ്, ആ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന ചില പ്രതികരണങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. വളരെ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ പ്രസംഗത്തിലേക്ക്, ഈ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുടുംബം എന്ന് പറയുന്നത് ഒരു ദൈവകൃപയുടെ കൂടാരമാണ്. അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെടുന്നവർ, അവർ ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ ഒന്നായിട്ട് തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയും, ഇനിയും മേലാൽ അവർ രണ്ടല്ല അവർ ഒന്നാണ്. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയും. നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചാൽ 1+1=2 ബട്ട് ഇൻ ക്രിസ്ത്യൻ മാരേജ് 1+1=1. മലയാള സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹമാണ് പറഞ്ഞത് 1+1 എത്ര ആണെന്ന്. അദ്ദേഹം പറയുന്നത് ഇമ്മിണി വലിയ ഒന്നാണെന്ന് പറയാം, ഇമ്മിണി വലിയ ഒന്ന്. അപ്പം കുടുംബജീവിതത്തിൽ എങ്ങനെയാണിത് സാധ്യമാകുന്നത്? നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾ രണ്ടാണ്, അഭിരുചികൾ രണ്ടാണ്, പക്ഷേ അവർ വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ഒന്നായിത്തീരുന്നു. ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ദേ ആർ എക്സ്പീരിയൻസിങ് ദ ഡിവൈൻ ഗ്രേസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദെയർ ഡേ ടു ഡേ ഡെലിബ്രേഷൻസ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അവർ ദൈവിക കൃപ അനുഭവിക്കുന്നത് കൊണ്ട് ആ കൃപയുടെ തണലിൽ അവരൊന്നായിട്ട് തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ഒരു മനുഷ്യന് ഒരപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ ഒന്നും അവരെ ഒന്നിച്ച് ചേർത്ത് ജീവിപ്പാനായിട്ട് സാധ്യമല്ല. അത് ദൈവിക കൃപയ്ക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ്. So we cannot imagine that God is uniting them and not by human. ഇറ്റ്സ് ബൈ ദ മിറക്കിൾ ഓഫ് ദി ഓൾമൈറ്റി ഗാഡ്. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു കൃപയുടെ കൂടാരമാണ്. മറ്റൊന്ന് പറയാൻ സാധിക്കും, ഫാമിലി ഷുഡ് ബി എ ടെൻറ്റ് ഓഫ് വർഷിപ്പ്. കുടുംബം എന്ന് പറയുന്നത് ഒരു ആരാധനയുടെ ഒരനുഭവമായിട്ട് കൂടി മാറണം. കാരണം കുടുംബം ദൈവകൃപയുടെ കൂടാരമാണെങ്കിൽ, ദൈവമാണ് അവരെ ഒന്നിപ്പിച്ചതെങ്കിൽ, ആ ഒന്നിപ്പിച്ച ദൈവത്തെ ആരാധിക്കാൻ കുടുംബാംഗങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വേദഭാഗത്ത് കാണുന്ന കുടുംബം അവർ പതിവ് പോലെ ആരാധനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ പതിവ് ചര്യയായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം അവർ മാറ്റിയത്. അവർ ക്രമമായി ദേവാലയത്തിൽ പോവുകയും ആരാധിക്കുകയും ചെയ്ത ഒരു കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യേശുവിൻ്റെ കുടുംബം, അമ്മയും അപ്പനും യേശുവും 12 വയസ്സുള്ള ആ പൈതലും, അവരൊരുമിച്ച് ചേർന്ന് ദേവാലയത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ആരാധനയുടെ അനുഭവം അമ്മയോ അപ്പനോ മാത്രമല്ല, അവരുടെ കുഞ്ഞും ഒരുമിച്ച് ചേർന്ന് അവരൊരാരാധിക്കുന്ന ദിവ്യമായ അനുഭവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഫാമിലി ഷുഡ് ബി എ ടെൻറ്റ് ഓഫ് ഗ്രേസ് ബിക്കോസ് ഗോഡ് ഈസ് യുണൈറ്റിംഗ് ദം. ദൈവമാണ് ഒന്നിപ്പിക്കുന്നത്. സോ വി ഷുഡ് വർഷിപ്പ് ദ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തെ നമ്മൾ ആരാധിക്കാനായിട്ട് നമുക്ക് മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, യേശു കർത്താവിൻ്റെ കുടുംബം, നസറേത്തിലെ ആ കൊച്ചു കുടുംബം നമുക്ക് കാണിക്കുന്ന വലിയൊരു മാതൃക എന്താണെന്നറിയാമോ? ദൈവകൃപ അനുഭവിക്കുന്ന കുടുംബമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന കുടുംബമായിരിക്കണം. എ ഫാമിലി വിച്ച് പ്രെയ്സ് ടുഗദർ സ്റ്റേയ്സ് ടുഗദർ. പഴയ ഒരു പല്ലവിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരുമിച്ച് ആരാധിക്കുന്ന കുടുംബം, ആ ദൈവകൃപ അനുഭവിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഒരു കൂടാരം കൂടിയാണ്. എന്തിനാണ് ദൈവം കുടുംബമായിട്ട് ഒന്നിപ്പിച്ചത്? ദർ ആർ സർട്ടൺ റിലേഷൻഷിപ്സ് ഇൻ ദി ഫാമിലി, സോ വി മസ്റ്റ് കീപ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇൻ എ പ്രഷ്യസ് മാനർ. അത് വിലപിടിപ്പുള്ളത്, അത് അമൂല്യമായത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങൾ ഉടഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നറിയാമോ? ഈ വേദഭാഗത്ത് അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ അവരുടെ കുഞ്ഞിനെ കാണുന്നില്ല, മകനെ നഷ്ടപ്പെടുകയാണ്. ദെ ഹാവ് ലോസ്റ്റ് ദെയർ ഒൺലി സൺ, നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടുമ്പോൾ പിന്നീട് അവിടെ ദേവാലയത്തിൽ വെച്ച് ഈ പൈതലിനെ കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുന്നുടനെ ഈ മറിയ ഈ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യുവർ ഫാദർ ആൻഡ് ഐ ഹാവ് ബീൻ ആങ്ഷ്യസ്ലി സെർച്ചിങ് ഫോർ യു. യു ലിസൺ, യുവർ ഫാദർ ആൻഡ് ഐ ഹാവ് ബീൻ ആങ്ഷ്യസ്ലി സെർച്ചിങ് ഫോർ യു. വാക്യം 48, 48-ാമത്തെ വാക്യം, വേഴ്സ് 48. മലയാളത്തിൽ പറഞ്ഞാൽ, നിൻ്റെ അപ്പനും ഞാനും. ഒന്ന് ഓർത്ത് വയ്ക്കുക ആ വാക്യം, നിൻ്റെ അപ്പനും ഞാനും. ഇവിടെ മറിയ തൻ്റെ ഭർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. വേണമെങ്കിൽ ഞാനും നിൻ്റെ അപ്പനും എന്ന് പറയാനുള്ളതേ ഉള്ളൂ. ഞാനും നിന്നെ, നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് ഐക്യ പ്രാധാന്യം. വി ഓൾ ആർ ഐ സ്പെഷ്യലിസ്റ്റ് ബിക്കോസ് വി ആർ ഗിവിങ് പ്രയോറിറ്റി ടു ഐ. എന്നാൽ മേരി പറയുന്നു, യു യുവർ ഫാദർ ആൻഡ് ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു. ഞാനും നിൻ്റെ, സോറി, നിൻ്റെ അപ്പനും ഞാനും. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ പറയുള്ളൂ, പക്ഷേ മേരി തിരിച്ച് പറയാം. നോക്കിക്കേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മറിയെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഫാമിലി എന്താണെന്ന് ഒരു KG പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഫാദർ മദർ ഐ ലവ് യു. ഫാമിലി, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. കുടുംബമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഊഷ്മളമായ അനുഭവം അനുഭവിക്കുന്ന ഒരു കൂടാരമാണ്. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ദാറ്റ് ദ ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. അത് ഈ കുടുംബത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ട് ജീവിക്കുന്ന മകൻ ഭാര്യയും ഭർത്താവും അമ്മയും അപ്പനും അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ചില പവിത്രമായ ബന്ധങ്ങൾ. മകൻ്റെ കാര്യവും വാക്യത്തിലുണ്ട്. 51-ാമത്തെ വാക്യം, വേഴ്സ് 51. ഹീ വെന്റ് ഡൗൺ ടു നസറത്ത് വിത്ത് ഹിം ആൻഡ് വാസ് ഒബീഡിയൻറ്റ് ടു ദം. അവൻ നസറത്തിലേക്ക് തിരികെ പോയി, മടങ്ങി, അവർക്ക് കീഴ്പ്പെട്ട ജീവിച്ചു, അല്ലെ, അവരെ അനുസരിച്ച് ജീവിച്ചു, അവർക്ക് വിധേയനായി ജീവിച്ചു. നിങ്ങൾ ഓർത്ത് നോക്കിയ യേശു കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? തിരിച്ച് തൻ്റെ അമ്മയ്ക്കും അപ്പനും വിധേയനായി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. വി ക്യാൻ സീ സം ഗുഡ് റിലേഷൻഷിപ്പ് ഇൻ ദിസ് ഫാമിലി. ജീസസ് ക്രൈസ്റ്റ് ഷോൺ ഹിസ് റിലേഷൻഷിപ്പ് ടുവേഡ്സ് ഹിസ് ഫാദർ ആൻഡ് മദർ ആസ് വെൽ ആസ് മേരി ആൻഡ് ജോസഫ്. ഇൻ ബിറ്റ്വീൻ ദം വി ക്യാൻ ഓൾസോ സീ സച്ച് എ ഗുഡ് റിലേഷൻഷിപ്പ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ബന്ധങ്ങൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ദൈവിക ജ്ഞാനത്തിൽ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുകയും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഞാനിപ്പോൾ ചില നന്മകൾ ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്, അവരൊരുമിച്ച് ആരാധിക്കുന്ന കുടുംബമാണ്, അവരൊരുമിച്ച് വസിക്കുന്ന കുടുംബമാണ്, അവർ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത കുടുംബമാണ്, അവരന്യോന്യം ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച കുടുംബങ്ങളാണ് എന്നൊക്കെ അത് പറഞ്ഞു. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാവുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച് കൂടി പറയണമല്ലോ. അതിലൊന്നാണ് അറിവില്ലായ്മ, അൺഅവെയർ, ബിക്കോസ് ഇഗ്നോറൻസ് ആൻഡ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ വേണേൽ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ കുടുംബത്തിൽ അവർ ഒരു അറിവില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ആ നഷ്ടപ്പെടുന്ന കുഞ്ഞിനെ ഓർത്ത് ചില ഊഹങ്ങളിൽ അവർ മുഴുകുകയാണ്. അതായത് ദേ ആർ തിങ്കിങ് ദാറ്റ് ഹീ വാസ് ഇൻ ദെയർ കമ്പനി ദെൻ ട്രാവൽഡ് ഓൺ ഫോർ എ ഡേ. അവർ അവിടെ വിചാരിക്കുകയാണ്, ആ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞ് ഈ പരിചയക്കാരുടെ കൂട്ടത്തിലൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് അവരൊരു ദിവസത്തെ വഴി ഇങ്ങനെ അങ്ങ് പോരുകയാണ്. അതുകൊണ്ട് ഈ അറിവില്ലായ്മ, ഊഹം പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ ഈ അറിവില്ലായ്മ നമ്മളെ വല്ലാതെ ആപത്തിൽ ആഴ്ത്താറുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട രീതിയിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുക, തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ദി എസൻസ് ഓഫ് അവർ ലൈഫ് പലപ്പോഴും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ അറിവില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അപകടകരമാണ്. ഇവർ ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, തെറ്റിപ്പോയിട്ടില്ല, എങ്ങും നശിച്ചു പോയിട്ടില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് ഊഹമല്ല കുടുംബജീവിതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, മറിച്ച് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്ത ഉള്ളവരായിരിക്കണം. എവിടെയാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ കുഴപ്പം? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ബലഹീനത, എൻ്റെ പ്രയാസം, എൻ്റെ പോരായ്മ എന്താണ്? വാട്ട് ആർ മൈ ലിമിറ്റേഷൻസ്? എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശ്രേഷ്ഠതയുള്ള ജീവിതമായി മാറും. അതുകൊണ്ട് ഈ കുടുംബം ഒരു ചെറിയ അറിവില്ലായ്മ അവർക്കുണ്ടാകുകയാണ്. ദേ വെയർ അൺഅവെയർ അബൌട്ട് ദെയർ സൺ, അവരുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. എന്നാൽ ദേ ആർ തിങ്കിങ് ദാറ്റ് ഹീ വാസ് ഇൻ അദർ കമ്പനി, വേറെ ആരുടെയും കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവർ ധരിക്കുക. അതുകൊണ്ട് ഈ അറിവില്ലായ്മ എന്ത് സൃഷ്ടിച്ചു? വലിയൊരു നഷ്ടത്തിലേക്ക് നടത്തി, അവരെ നയിച്ചു, വലിയൊരു നഷ്ടമുണ്ടായി. ആ നഷ്ടം എന്താണ്? ആ നഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 44-ാം വാക്യം നമ്മൾ വായിച്ച് ധ്യാനിക്കണം. അപ്പോൾ അവർക്കുണ്ടായ നഷ്ടത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണെന്നറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത്? 44-ാം വാക്യത്തിൽ അവരൊരു ദിവസത്തെ വഴി പോന്നു. എന്നാൽ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവനെ കണ്ടെത്തുന്നത് 3 ദിവസത്തിന് ശേഷമാണ്. നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ, ഒരു ദിവസത്തെ വഴി അവർ തിരിച്ചു വന്നാൽ തിരിച്ച് ദേവാലയത്തിൽ ചെല്ലണം എത്ര ദിവസം വേണം? ഒരു ദിവസം അല്ലേ? അപ്പോൾ എത്രയായി? രണ്ട് ദിവസം. ഒരു ദിവസത്തെ വഴി പോന്നാൽ ആ തിരിച്ചും ചെല്ലാൻ ഒരു ദിവസം മതി. അപ്പോൾ 1+1=2, രണ്ട് ദിവസം മതി. പക്ഷേ എത്ര ദിവസം തിരിഞ്ഞാശോ കാണുന്നേ? വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. സോ ആഫ്റ്റർ 3 days they found him in the temple courts. 3 ദിവസങ്ങൾക്ക് ശേഷം, thinking that he was in their company, they traveled on for a day, and after 3 days they found him in the temple courts. ഒരു ദിവസത്തെ വഴി പോന്നു, എന്നാൽ തിരിച്ച് ഒരു ദിവസം കൂടി മതി, എന്നാൽ ഒരു ദിവസം എക്സ്ട്രാ എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ നിസാരത്വവും നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന, സില്ലിയായിട്ട് തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾക്കുമൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. മനസ്സിലായി? പണ്ടിപ്പോൾ പുക മദ്യ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ളതിൻ്റെ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട്, വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെ നമ്മളീ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കും. ഓ, പ്രാർത്ഥിച്ചില്ല, ഇന്ന് കുടുംബ പ്രാർത്ഥനയില്ല, പ്രാർത്ഥിക്കാതിരുന്നു, ആ സാരമില്ലെന്ന് ആരറിയാൻ, വലിയ വില കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ദൈവിക പാതയിൽ, ദൈവിക ധ്യാനത്തിൽ, അല്ലെ ജീവിതത്തിലെ ചില മൊറാലിറ്റീസ്, ചില ധാർമ്മികമായ കാര്യങ്ങൾ, അത് മുറുകി പിടിക്കാതെ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ സാരമില്ലെന്നേ, ഇതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ അതിനൊക്കെ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ വലിയ വില ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കും, ഇത് വളരെ നിസാരമാണ്, പക്ഷേ ഒരു പക്ഷേ വലിയ നഷ്ടത്തിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. പഠനകാര്യത്തിലും അങ്ങനെയാണ്. ഓ, ഇന്ന് പഠിക്കാനുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കും, കുഴപ്പമില്ല, ഇന്ന് വേണ്ട നാളെയാട്ട് എന്ന് ചിന്തിക്കും. പക്ഷേ അതൊരു വലിയ ബേർഡനായിട്ട് മാറുന്ന ഒരനുഭവത്തിലേക്കുണ്ടാകും. ജീവിതത്തിൽ ചില ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യാതെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കുന്ന ഒരനുഭവത്തിലേക്ക് ചിലപ്പോൾ അത് നമ്മളെ നയിച്ചേക്കാം. ഇവിടെ നോക്കിക്കേ, അവരുടെ ഈ നഷ്ടം വലിയൊരു നഷ്ടമായിട്ട് മാറുന്നതായി കാണാൻ സാധിക്കും. ഒരു ദിവസത്തെ വഴി അവർ പോയിരുന്നു, എന്നാൽ 3 ദിവസത്തിന് ശേഷമാണ് അവർക്ക് അവരുടെ കുഞ്ഞിനെ ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ പരിമിതികളുടെ, ഈ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ദൈവിക ജ്ഞാനമുള്ള ഒരു തലമുറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു അറിവുള്ള, അറിവില്ലായ്മ അവർക്ക് സംഭവിച്ചെങ്കിലും, എത്ര വലിയ ശ്രേഷ്ഠനാണെങ്കിലും ജീവിതത്തിൽ പല തെറ്റുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാവാം, എന്നാൽ ആ അറിവില്ലായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് യേശു കർത്താവിൽ ആ അറിവിൻ്റെ മൂർത്തിമ ഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സിറ്റിംഗ് എമംഗ് ടീച്ചേഴ്സ് ആൻഡ് ലിസണിങ് ടു ദം, അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ, ടീച്ചേഴ്സിൻ്റെ നടുവിൽ അവൻ ഇരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമായിട്ടാണ് ഇവർ കാണുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എവിടെ ഇരിക്കണമെന്നും ആരോട് സംസാരിക്കണമെന്നും എങ്ങനെ വളരണമെന്നും അറിവുള്ള ഒരു പൈതലാണ് യേശു കർത്താവ്. അതവൻ്റെ ദൈവിക ജ്ഞാനത്തെ വെളിവാക്കുന്നു. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ ദേവാലയത്തിൽ പോയി ജ്ഞാനികളോട് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം വലിയൊരു പാഠമാണ്. നമുക്കെല്ലാം വലിയൊരു പാഠമാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമുള്ള ജീവിതമായി മാറുമെന്നതിന് സംശയമില്ല. അതിന് വലിയ ഉത്തമമായ മാതൃകയാണ് നമ്മുടെ യേശു കർത്താവ്. സിറ്റിംഗ് എമംഗ് ദി ടീച്ചേഴ്സ് ആൻഡ് ലിസണിങ് ടു ദം ആൻഡ് ആസ്കിങ് ദം ക്വസ്റ്റ്യൻസ്, അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലായി. ഒരു വളർച്ചയുടെ ഒരു നല്ല മാതൃകയാണ് യേശു കർത്താവ് കാണിക്കുന്നത്. കേവലം ആരാധിച്ചു മടങ്ങുക എന്നുള്ളതല്ല, ഈ ആരാധനയിലൂടെ ലഭിച്ചിട്ടുള്ള ദൈവികമായ ചൈതന്യത്തെ പ്രോജ്വലിപ്പിക്കാൻ എങ്ങനെ സാധിക്കും, ഈ ചൈതന്യം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് കരുതി അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവറി വൺ ഹു ഹേർഡ് ഹിം വാസ് അമേസ്ഡ് അറ്റ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹിസ് ആൻസേഴ്സ്, അവൻ്റെ ഉത്തരങ്ങളിലും അവൻ്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുമുള്ള പ്രാവീണ്യത്തിലും അത് കണ്ട് എല്ലാവരും അതിശയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല, ഇവരന്വേഷിച്ച് ചെല്ലുമ്പോൾ യേശു കർത്താവ് അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വൈ വെയർ യു സെർച്ചിങ് ഫോർ മീ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞത്? ഡിഡിൻറ്റ് യു നോ ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്? ഏത് രീതിയിലാണ് വളരേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ ലൈഫ് ഈസ് സോ പ്രഷ്യസ്, സോ വി മസ്റ്റ് ബി അവെയർ അബൌട്ട് അവർ ഡേ ടു ഡേ റുട്ടീൻ ആൻഡ് എവറി ഡേ ട്രാൻസാക്ഷൻസ്. ജീവിതത്തിലെ എല്ലാ ഇടപാടുകളെയും കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. 12 വയസ്സുള്ള യേശു കർത്താവിന് ഒരു വലിയ ഒരു അവഗാഹനം ഉണ്ടായിരുന്നു ആ പ്രത്യേക കാര്യത്തിൽ. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് രീതിയിലാണ് വളരേണ്ടത് എന്നുള്ളൊരു ദൈവീകമായ ജ്ഞാനം അവനുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ഈ ജ്ഞാനമുണ്ടോ? നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ നമ്മൾ ഈ ജ്ഞാനത്തെ പ്രോജ്വലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. ഡിഡിൻറ്റ് യു നോ ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്, എൻ്റെ ജീവിതം എവിടെയായിരിക്കണമെന്ന് ഞാൻ അറിയുന്നു. അമ്മയോടും അപ്പനോടും ഒക്കെ പറയാം, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരാനുള്ള കാരണം ഈ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പതിപ്പുള്ള പുസ്തകമാണല്ലോ ജീവിതം. ഒ എൻ വി കുറുപ്പിൻ്റെ കവിതയിലെ ഒരു വരിയാണ്, ജീവിതം ഒറ്റ പതിപ്പേ ഉള്ളൂ, വീണ്ടും അത് പബ്ലിഷ് ചെയ്യത്തില്ല. ദർ ഈസ് ഓൺലി വൺ ലൈഫ്, അറ്റ് വൺസ് വി ആർ ഗോയിങ് ത്രൂ ദി എർത്ത്. നമ്മൾ യാത്രികരായിട്ട്, പ്രയാണികരായിട്ട്, വഴിയാത്രക്കാരായി, ട്രാവലേഴ്സ് ആയി നമ്മൾ ഈ ഒരിക്കൽ മാത്രം കടന്നു പോകുന്നു. ഈ സൺഡേയിലെ ഈ സമയം നമ്മുടെ ആയുസ്സിൽ നിന്ന് മാറ്റപ്പെട്ടു, വേറൊരു സൺഡേ കിട്ടുമായിരിക്കും, വേറൊരു സമയം കിട്ടുമായിരിക്കും, പക്ഷേ ഈ സമയം നമ്മുടെ ആയുസ്സിൽ നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റപ്പതിപ്പുള്ള പുസ്തകമാണല്ലോ ജീവിതം. ഈ ഒറ്റപ്പതിപ്പ് എവിടെ ഇരിക്കണം? എന്ത് പറയണം? വേർ ഷുഡ് ഐ സിറ്റ് ആൻഡ് വാട്ട് ഐ ഷുഡ് സ്പീക്ക്? ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാക്കി, എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാനിവിടുത്തെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ട യുവാക്കളെയും അല്ലെ യൂത്ത്സിനെയും ഇവിടുത്തെ വിശ്വാസികളെ എല്ലാവരെയും ചലഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം അമൂല്യമാണ് പ്രിയപ്പെട്ടവരെ. ആ ജീവിതം എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല. അതുകൊണ്ട് നിസ്സാരമാണ് ആ എങ്ങനെയും ജീവിച്ച് തീർക്കാം എന്ന് കരുതരുത്. ഇതാരെയും കാണിക്കാനോ അറിയുന്ന് നമുക്ക് വല്ല പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കറ്റോ ബഹുമതിയോ ലഭിക്കാനോ ഉള്ളതല്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കരായി നിരപരാധികളായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശ്രേഷ്ഠതയുള്ള ജീവിതമായി മാറും. കർത്താവിന് വ്യക്തതയുണ്ടായിരുന്നു, താൻ എവിടെ ഇരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് രീതിയിൽ വളർന്നു വരണമെന്നുള്ളത് അവന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവിക ജ്ഞാനത്തിൽ വളരാനായിട്ടിടയായ. ഈ ദൈവിക ജ്ഞാനത്തിൽ വളരണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ എത്ര നമ്മളിന്ന് ചുറ്റുപാടുകളിലുള്ളവരെ എല്ലാം ശ്രദ്ധിക്കും അല്ലേ? ആ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, മനുഷ്യൻ ചന്ദ്രനിലേക്കുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചു, പക്ഷേ അവൻ ഇന്നും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അവനവൻ ആരാണെന്ന് അറിയൽ. ഹൂ ആമായി ഈ പ്രസംഗിക്കുന്ന ഞാൻ ചോദിക്കണം, ഞാൻ ആരാണെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിയുമ്പോൾ ഞാൻ ആരുമല്ലെന്ന് മനസ്സിലാവും. ദൈവം തന്ന ഈ ചൈതന്യവും ശ്വാസവും ഒക്കെ പോയാൽ നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവർ? ആരുമല്ല. നമ്മൾ ആരൊക്കെയാണെന്നുള്ള ചില കുമളകൾക്കുള്ളിൽ ഊതി വീർപ്പിച്ച ഒരനുഭവത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ആരുമല്ല, ഈ അറിവാണ് നമുക്കുണ്ട്. ആ അറിവ് മതി, ബാക്കിയുള്ളതെല്ലാം ശരിയാകും. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം, ഞാൻ ആരാണ്. യേശു കർത്താവിന് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് യേശു കർത്താവിനൊരു വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തെക്കുറിച്ചും ആ കുടുംബത്തിൽ കാണപ്പെടുന്ന ചില വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുമാണ് പറയാൻ ശ്രമിച്ചു. ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ്. ദൈവമേ ഇത് ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ പ്രാപ്തി കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ കരുണയാലാണ് നീ ഞങ്ങളെ യോജിപ്പിച്ചത്, നീ ഞങ്ങൾക്ക് മക്കളെ തരുന്നത്, ജീവിത സാഹചര്യങ്ങളെ തരുന്നത്, അന്നത്തിന് നിവൃത്തി തരുന്നത്, ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പ്രാപ്തി തരുന്നത്, കാലുകൾക്ക് ബലം തരുന്നത്, ഉണർന്നെഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തി തരുന്നത്, ഓരോ ദിവസവും ദാനം നൽകുന്നത്. ദൈവമേ, വി റിയലൈസിങ് ദാറ്റ് അവർ ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ കൂടാരമാണ്. സോ വി മസ്റ്റ് വർഷിപ്പ് ദ ഓൾ മൈറ്റി ഗോഡ്. ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ഫാമിലി ഈസ് ഓൾസോ എ ടെൻറ്റ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ കൂടാരമായി മാറണം. ദേവാലയം മാത്രമല്ല, ദേവാലയത്തേക്കാൾ ഭവനം ഒരു സാങ്ച്വറിയായി മാറണം. അവർ ഫാമിലി ഷുഡ് ബി കൺവേർട്ടഡ് ആസ് എ സാങ്ച്വറി. അപ്പോൾ മാത്രമാണ് ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ കൂടാരമായിട്ട് മാറുന്നത്. കൂടാരമെന്നുള്ള പദം തന്നെ നിങ്ങൾ ഓർത്തണം, അത് താൽക്കാലികമാണ്. ഇവിടെ കിട്ടും, പിന്നെ അത് അഴിച്ചുകൊണ്ട് പോയി വേറൊരിടത്ത് കിട്ടും. അതാ ടെൻറ്റ്. അവർ ലൈഫ് ഈസ് ലൈക്ക് എ ടെൻറ്റ്. വി ആർ നോട്ട് എ പെർമനൻ്റ് പീപ്പിൾ. വി ആർ ലിവിങ് ഫോർ സം ഡേയ്സ്, സം ഇയേഴ്സ്. സോ ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അതുകൊണ്ടാണ് കൂടാരമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ ഈ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില അറിവുകളുണ്ട്. അറിവില്ലായ്മ ചിലപ്പോൾ വലിയ നഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ നഷ്ടമായിരിക്കും. ആ നഷ്ടത്തെ, ആ പുഴുക്കുത്തലുകളെ, ആ വേദനകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങളെ നമുക്ക് കെട്ടുപണി ചെയ്യാം. ദൈവിക ജ്ഞാനത്തിൽ എല്ലാവരും വളരട്ടെ. എവിടെ ഇരിക്കണം, എന്ത് പറയണം എന്നെല്ലാവരും ഒന്നറിയട്ടെ. ജീവിതം അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ളവരാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥിക്കും.